Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 15 വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണെന്ന് പുതിയ നിയമ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ഡോക്ടർ ജേക്കബ് നാലുപറയുടെ സുവിശേഷ ചിന്തകളാണെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:25 മുതൽ 37 വരെ വാക്യങ്ങൾ.
ഇന്നത്തെ സുവിശേഷത്തില് ഈശോയോട് വേദപണ്ഡിതൻ, വേദപുസ്തകം അറിയാവുന്നവൻ ചോദിക്കുന്ന ഏത് മതജീവിതത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, നിത്യജീവൻ പ്രാപിക്കാൻ എന്നാ ചെയ്യണം? നിത്യമായ ജീവനിലേക്ക് കടക്കാൻ, മരണത്തിന് അപ്പുറത്തേക്ക് കടന്നു പോകാൻ, മരിച്ചാലും ജീവിക്കാൻ, മറ്റു വാക്കുകളിൽ ദൈവരാജ്യവും സ്വർഗരാജ്യത്തിലും എത്താനുള്ള വഴി എന്നതാണ് ഏത് മതത്തെ സംബന്ധിച്ചും മർമ്മപ്രധാനമായ ചോദ്യമായത്. ഈ ചോദ്യത്തിന് വരുന്ന സാധാരണ ഉത്തരത്തിലേക്ക് ആദ്യം യേശു പറയുന്നത് എന്താണ്? അതിനുള്ള ഉത്തരമായി വരുന്നത് പ്രമാണങ്ങൾ അനുസരിക്കുക, ദൈവപ്രമാണങ്ങൾ അനുസരിക്കുക. അത് സ്നേഹം, ദൈവത്തെയും സഹോദരനെയും സ്നേഹിക്കുന്ന ദൈവപ്രമാണങ്ങളുടെ ചുരുക്കം പാലിക്കുക. ഇതിന് ശേഷമാണ് ഈ ദൈവപ്രമാണങ്ങളുടെ അനുസരണത്തിൽ ഏത് മതത്തിലും സംഭവിക്കാവുന്ന അടിസ്ഥാനപരമായ ഒരു അബദ്ധമുണ്ട്. ഈ പ്രമാണങ്ങളുടെ അനുസരണം അഥവാ ദൈവേഷ്ടം നിർവഹിക്കല് എന്ന് പറയുന്നത് മതത്തിൻ്റെ ചട്ടക്കൂട്ടിലും മതത്തിൻ്റെ ആചാരവട്ടങ്ങളിലും ഒതുങ്ങി നിന്നു പോകുന്ന വ്യവസ്ഥാപിതവും പരമ്പരാഗതവുമായ മതങ്ങളുടെ അബദ്ധം. ഈ അബദ്ധം തിരുത്തുന്നതാണ് ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി. പ്രമാണങ്ങൾ അനുസരിക്കുക എന്ന് പറയുമ്പോൾ അതിന് വ്യാഖ്യാനമായിട്ട് പറയുന്ന കഥയാണ് സമറിയാക്കാരൻ്റെ ഉപമ. ഈ ഉപമയുടെ മർമ്മം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. അതായത്, നിത്യജീവൻ പ്രാപിക്കാൻ എന്നാ ചെയ്യണം? പ്രമാണമനുസരിക്കുക. പ്രമാണമനുസരിക്കുക എന്നാ ചെയ്യണം? ദേ സമറിയാക്കാരൻ്റെ കഥയിൽ എന്താ പറയുന്നത്? രണ്ടുപേര്, ആദ്യം വരുന്ന രണ്ടുപേര്, അത് പുരോഹിതനും ലേവായനും, അവര് അവരുടെ മതകർമ്മങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തു, മതപരമായ അനുഷ്ഠാനങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തു, മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് എന്തു സംഭവിച്ചു? അതുകൊണ്ട് വഴിയിൽ കിടന്ന മുറിവേറ്റവനെ കാണാനും അവന് വേണ്ടി സമയം ചെലവഴിക്കാനും അവന് വേണ്ടി അവൻ്റെ ജീവിതത്തിലും സ്വന്തമായിട്ടുള്ളത് പങ്കുവെക്കാനും ഇടവരുന്നില്ല. അത് മാറ്റിവെക്കുന്നു. കാരണം അതിലും പ്രധാനപ്പെട്ടതാണ് പുരോഹിതൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ദേവാലയത്തിലേത്, ലേവായൻ്റെ തെയ്യ ദേവാലയ ശുശ്രൂഷ. ഇത് രണ്ടിനും ഒന്നാം സ്ഥാനം കൊടുത്തത് കൊണ്ട് പറ്റിയ അബദ്ധമാണ്. ഇതാണോ പ്രധാനപ്പെട്ടത്, അതോ സമറിയാക്കാരൻ ചെയ്ത മനുഷ്യത്വത്തിൻ്റെ പ്രവൃത്തി? ഈശോ കഥയിൽ പറയുന്നത് അവൻ അനുകമ്പ തോന്നി. ഈ അനുകമ്പയാണോ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അതോ മതപരമായ കർമ്മങ്ങളാണോ? ഇവിടെയാണ് ഈശോ കൊണ്ടുവരുന്ന മർമ്മപ്രധാനമായ തിരുത്തൽ. ഏത് മതത്തിനും പറ്റുന്ന അബദ്ധം, അന്ന് യൂതമതത്തിന് പറ്റിയ അബദ്ധം, ഇന്ന് നമുക്കും ക്രൈസ്തവ മതത്തിനും കത്തോലിക്കാ മതത്തിനും പറ്റാവുന്നതും പറ്റിക്കൊണ്ടിരിക്കുന്നതുമായ അബദ്ധം ഏതാ പ്രധാനപ്പെട്ടത്? മതപരമായ അനുഷ്ഠാനങ്ങളാണോ അതോ അനുകമ്പ, കാരുണ്യം? അത് മുറിവേറ്റവനോടും വേദനിക്കുന്നവനോടും സങ്കടപ്പെടുന്നവനോടും ദരിദ്രനായിരിക്കുന്നവനോടും കാണിക്കുന്ന അനുകമ്പ ഏതാ പ്രധാനപ്പെട്ടത്? ഈശോ പറയുന്നു, ദേ സമറിയാക്കാരൻ കാണിച്ച അനുകമ്പ. അതാണ് പ്രമാണം, അതാണ് പ്രമാണങ്ങളുടെ അനുസരണം, അതാണ് നിത്യജീവനിലേക്ക് കടക്കാനുള്ള വഴി, അതാണ് ജീവനിൽ സമൃദ്ധമായിട്ട് വരുവാനുള്ള വഴി. നല്ല ഒരു ഉദാഹരണം പറയാം. ഈ തൊട്ടടുത്ത കാലത്ത് സംഭവിച്ചതാണ്. കേരളത്തിലെ അറിയപ്പെടുന്നൊരു ദൈവശാസ്ത്രജ്ഞൻ കേരളത്തിലെ സന്യാസ നേതൃത്വത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. വിഷയം കാരുണ്യം, കാരുണ്യവർഷം. അപ്പം അവരോട് സംസാരിക്കുന്നത്, ഈ കാരുണ്യവർഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, കാരുണ്യം 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 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പലതും വരും. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു, ഉദാഹരണ സഹിതം, ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ പ്രവൃത്തി എന്താണ്? നന്നായി പഠിപ്പിക്കുക, തൻ്റെ കടമ ചെയ്യുക. ഒരു ഡോക്ടറെ സംബന്ധിച്ചോ നന്നായിട്ട് വൈദ്യശുശ്രൂഷ നടത്തുക. അങ്ങനെയെങ്കിൽ ഒരു സന്യാസിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാരുണ്യപ്രവൃത്തി എന്താണ്? അദ്ദേഹം വ്യാഖ്യാനിച്ചു, അത് ക്രിസ്തുവിനെ കൊടുക്കുക. ശരിയല്ലേ? ശരിയാണെന്ന് ആരും പറയും? ഉടനെ തന്നെ അദ്ദേഹം വേദവചനം ഉദ്ധരിച്ചു. ഏത്? മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നും 3:14, തന്നോടുകൂടി ആയിരിക്കാനും പ്രഘോഷിക്കാൻ അയക്കപ്പെടുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകപ്പെടുന്നതിനുമായി അവൻ 12 പേരെ തിരഞ്ഞെടുത്തു. ക്രിസ്തു ശിഷ്യരെ വിളിക്കുന്നതിന്റെ ലക്ഷ്യം അത് ബന്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, ക്രിസ്തുവിനെ കൊടുക്കുക. സന്യാസിയുടെ ഒന്നാമത്തെ ധർമ്മം ഇതാണ്. ഈ ധർമ്മം ചെയ്യുമ്പോൾ മാത്രമേ കാരുണ്യം ആകുന്നുള്ളൂ. ശരിയല്ലേ? ശരിയാണ്. കേട്ടവരെല്ലാം വിശ്വസിക്കും. എന്നിട്ട് അദ്ദേഹം അടുത്ത പടി കടക്കുന്നത്, അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ കൊടുക്കുന്നുണ്ടോ സന്യാസി? എന്നിട്ട് അവിടെ ഇരുന്ന അധികാരികളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കീഴിലുള്ളവരോട്, സിസ്റ്റേഴ്സ് ആണെങ്കിലും അച്ഛന്മാരാണെങ്കിലും അവർ പഠിപ്പിക്കുന്നവരാണെങ്കിലും വൈദ്യശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും കണ്ടുമുട്ടുമ്പോൾ ചോദിക്കണം, ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞോ? ഇന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞോ? അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് പറയുക, ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നതിലേക്ക് ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തിയായിട്ട് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. പറഞ്ഞു പറഞ്ഞു കയറിപ്പോയിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചത്, സന്യാസികളുടെ റിസോഴ്സസ്, അത് ഹ്യൂമൻ റിസോഴ്സ് ആകാം, സമ്പത്തിന്റെ റിസോഴ്സ് ആകാം, അത് പ്രധാനമായിട്ടും മാറ്റിവെക്കേണ്ടത് ഈ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെ പ്രഘോഷണത്തിന്റെ മാധ്യമങ്ങൾ ശക്തിപ്പെടുത്താനാണ്. പറഞ്ഞു പോകുന്നത് ധ്യാനവും പ്രഘോഷണവും ധ്യാന കേന്ദ്രത്തിനും ഇവരുടെ സമ്പത്തും ആൾ സമ്പത്തും കൊടുക്കണമെന്ന് പറഞ്ഞു സൂചിപ്പിച്ചുകൊണ്ട. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെയോ ഇദ്ദേഹം ക്രിസ്തുവിനെ ചുവടെ മറിക്കുന്നു, കട പുഴക്കി എറിയുന്നു. ശരിയല്ലേ? ക്രിസ്തു എന്താ കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞത്? ക്രിസ്തു എന്താ തൻ്റെ ശിഷ്യരെക്കുറിച്ച് പറഞ്ഞത്? പറഞ്ഞതിതാണ്, മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നു, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, നഗ്നനായിരുന്നു, പരദേശിയായിരുന്നു, രോഗിയായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു. ഈ രോഗിയും കാരാഗ്രഹവാസിക്കുമൊക്കെ ചെയ്തതാണ് നിത്യജീവനുള്ള വഴി, മനുഷ്യപുത്രന്റെ വലതുവശത്ത് നിൽക്കാനുള്ള മാർഗം. എന്ന് പറഞ്ഞാൽ ചെറിയവനോട് കാണിക്കുന്ന കരുണയും പങ്കുവയ്ക്കലുമാണ്, മറ്റൊന്നുമല്ല. പ്രവൃത്തിയിൽ ഉള്ള കാരുണ്യ പ്രവൃത്തികൾ. ആ ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞു വെച്ചത് രണ്ട് തരം, അതായത് ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷൻ, ഇൻഡയറക്റ്റ് ഇവാഞ്ചലൈസേഷൻ, പ്രത്യക്ഷവും പരോക്ഷവുമായ സുവിശേഷവൽക്കരണം. പ്രത്യക്ഷമായ സുവിശേഷവൽക്കരണമായിട്ട് അദ്ദേഹം പ്രഘോഷണത്തെയും പ്രസംഗത്തെയും, പരോക്ഷമായ സുവിശേഷവൽക്കരണം അത് കാരുണ്യ പ്രവൃത്തികളെയും കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, പ്രത്യക്ഷമാണ് ഒന്നാം സ്ഥാനത്ത്. ഇവിടെയാണ് ക്രിസ്തുവിനെ അദ്ദേഹം അട്ടിമറിച്ചത്. ക്രിസ്തുവിനെ വളരെ കൃത്യമായിട്ട് അട്ടിമറിക്കുക ചെയ്തത്. കാരണമെന്താ? ക്രിസ്തു പറയുന്നു, പ്രവൃത്തിയിലൂടെയുള്ള പ്രഘോഷണം, ജീവിതത്തിലൂടെയുള്ള പ്രഘോഷണം, കാരുണ്യത്തിലൂടെയുള്ള പ്രവൃത്തികൾ, അതാണ് ഒരുവനെ നിത്യജീവനിലേക്ക് കടത്തുന്നത്. സുവിശേഷത്തിലെ ഈശോ തിരുത്തുന്ന ഈ തെറ്റ്, ഏത് മതത്തിലും എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റ്, അതായത് മതപരമായ ആചാരങ്ങൾ, മതപരമായ പ്രഘോഷണങ്ങൾ, മതപരമായ കർമ്മങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുകയും അവയെ നിത്യജീവനുള്ള വഴിയായിട്ടും സ്വർഗരാജ്യത്തിനുള്ള വഴിയായിട്ടും കരുതുക എന്ന് പറയുന്ന സാമ്പ്രദായിക മതത്തിൻ്റെ രീതി അബദ്ധമാണ്. ഇതുതന്നെ ആ ദൈവശാസ്ത്രജ്ഞൻ വളരെ ബോധ്യത്തോടെ ആയിരിക്കും പറഞ്ഞത്. ഈശോ തിരുത്തുന്നു, അല്ല അല്ല, നിന്റെ മതപരമായ കടമകളേക്കാൾ പ്രധാനവും ഒന്നാമതായിട്ട് നിൽക്കേണ്ടതും അനുകമ്പ തോന്നുക, ചെറിയവനോട്, മുറിവേറ്റവനോട്, ഇല്ലാത്തവനോട് അനുകമ്പ തോന്നുക, എന്നിട്ടോ നിനക്കുള്ളത് പങ്കുവെക്കുക. ആ കഥ അവസാനിക്കുമ്പോൾ ആരാണ് അയൽക്കാരൻ? കരുണ കാണിച്ചവൻ. 37-ാമത്തെ വചനമാ, കരുണ കാണിച്ചവൻ, പ്രവൃത്തിയിലൂടെ കരുണ കാണിച്ചവൻ, അതാണ് പ്രധാനപ്പെട്ട നിത്യജീവനുള്ള വഴിയായിട്ട് ഈശോ പറഞ്ഞു തരുന്നത്. ഇതിന് രണ്ടിനെയും വ്യവച്ഛേദിച്ചറിയാൻ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട്. അസീസി ബ്രദർ ലിയോയുമായിട്ട് രാവിലെ ഇറങ്ങി പുറപ്പെട്ടു, നമുക്ക് സുവിശേഷം പ്രഘോഷിക്കണം. അസീസിയുടെ പ്രാന്തപ്രദേശങ്ങൾ, അസീസിയുടെ വീഥികൾ മുഴുവൻ ചുറ്റിക്കറങ്ങി തിരിഞ്ഞു, വൈകുന്നേരം ക്ഷീണിതരായിട്ട് തിരിച്ചു വന്നു. വന്നപ്പോൾ ലിയോ സംശയം ചോദിച്ചു, പിതാവേ, നമ്മൾ ഇതുവരെ സുവിശേഷമൊന്നും പ്രസംഗിച്ചില്ലല്ലോ. അപ്പോൾ ഫ്രാൻസിസ് പറയുന്ന ഒരു മറുപടിയുണ്ട്, നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം, അത് ക്രിസ്തു ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്, പക്ഷെ അത്യാവശ്യമുള്ളപ്പോൾ മാത്രം വാ തുറന്നാൽ മതി, സംസാരിച്ചാൽ മതി. അതായത് ജീവിതം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കർമ്മം കൊണ്ട് കാരുണ്യ പ്രവൃത്തി കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക സ്വർഗരാജ്യത്തില് എത്താൻ ഉള്ള വഴി അതാണ്. അവൻ അനുകമ്പ തോന്നിയവൻ, കരുണ കാണിച്ചവൻ, അവനാണ് നിത്യജീവനിലേക്ക് കടക്കുന്നവൻ. ഈശോ പറയുന്ന ഈ പാഠം സ്വീകരിക്കാനായിട്ടുള്ള വെളിവിനായി നമുക്ക് അപേക്ഷിക്കാം. ഈശോയെ, നീയാണല്ലോ ദേ സമറയാക്കാരൻ്റെ കഥ പറഞ്ഞുകൊണ്ട് മതകർമ്മത്തെക്കാളും മതപരമായ കടമകളെക്കാളും ഒന്നാം സ്ഥാനത്തേക്ക് അനുകമ്പയെ, കരുണയെ എടുത്തുവെച്ചവനും ജീവിതം കരുണ കൊണ്ട് നിറയാനും കാരുണ്യ പ്രവർത്തികൾ മറ്റുള്ളവരോട് പ്രവർത്തിക്കാനും ഞങ്ങളെ ആഹ്വാനം ചെയ്തത് നാഥ, ഈ കൃപാവരം ഇത് തിരിച്ചറിയാനുള്ള വലിയ വിവേകം ഞങ്ങൾക്ക് തരണമേ. മതപരമായ അബദ്ധത്തിൽ പെടാതിരിക്കാൻ, ഒന്നാം സ്ഥാനത്തേക്ക് മതകർമ്മങ്ങളെ എടുത്തു വെക്കാതിരിക്കാൻ, അതിലുപരിയായിട്ട് മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ജീവിതത്തെയും പ്രവർത്തികളെയും ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനുള്ള വിവേകം, ക്രിസ്തീയമായ വിവേകം, നിന്റെ മനസ്സിൻ്റെ അനുകമ്പ ഞങ്ങൾക്ക് തരണമേ. ആമേൻ.
ഉള്ളതെല്ലാം പങ്കുവയ്ക്കാൻ നീയൊരുങ്ങീണം,
ദൈവരാജ്യം സ്വന്തമാക്കാൻ എന്തു ചെയ്യണം,
യേശു നിന്റെ ജീവിതത്തിൻ നാഥനാകീണം.
ഈ ഗാനം ആലപിച്ചത് കെ ജി മാർക്കോസും അലീനയുമാണ്. ഗാനരചന ഫാദർ മൈക്കിൾ പനച്ചിക്കൽ വി സി, സംഗീതം സണ്ണി സ്റ്റീഫൻ.
ക്രൂശിതന്റെ ചോരയിൽ നീ ശുദ്ധി നേടേണം,
ആത്മസൗഖ്യം കൈവരിക്കാൻ എന്തു ചെയ്യണം,
ഏവരോടും ഹൃദയപൂർവം നീ ക്ഷമിക്കണം. ഉള്ളതെല്ലാം പങ്കുവയ്ക്കാൻ നീയൊരുങ്ങീണം,
ദൈവരാജ്യം സ്വന്തമാക്കാൻ എന്തു ചെയ്യണം,
യേശു നിന്റെ ജീവിതത്തിൻ നാഥനാകീണം.
മോക്ഷമാർഗം നേടുവാൻ ഞാൻ എന്തു ചെയ്യണം,
യേശുവിൻ്റെ ജീവിതം നീ സ്വന്തമാക്കണം,
നിത്യജീവൻ നേടുവാൻ ഞാൻ എന്തു ചെയ്യണം,
ഉള്ളതെല്ലാം പങ്കുവയ്ക്കാൻ നീയൊരുങ്ങീണം, യേശു നിന്റെ ജീവിതത്തിൻ നാഥനാകീണം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആണ്ടുവട്ടം 15-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.